بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. وحق العباد على الله أن لا يعذب من لا يشرك به شيئا. إذا أردنا مرة أردتونا إذا شئت لما أردتونا الله سبحانه وتعالى نربندك نارم الله لا يسأل عما يفعل وهم يسألون. അവൻ ചെയ്യുന്നതിനെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അവരാകട്ടെ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതായത് അള്ളാഹുവിന്റെ അടിമകൾ, അവർ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ചില കവികൾ അവർ കവിതയിൽ പറഞ്ഞു, മാ ലിൽ ഇബാദി അലൈഹി ഹഖ്ഖുൻ വാജിബു ما للعباد عليه حق عليه حق واجب ما للعباد അടിമകൾക്ക് ഇല്ല ഹഖ്ഖുൻ ഒരു അവകാശവും عليه واجب അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായ വാജിബായ ചെയ്യൽ നിർബന്ധമായ ഒരു ഹഖ്ഖും അടിമകൾക്ക് ആർക്കും ഇല്ല കല്ല ولا عمل لديه ضائع എന്നാൽ ശരി, നമ്മൾ പ്രവർത്തിച്ച ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകാതിരിക്കുമോ? ഇല്ല, കല്ല വല ഇല്ല, ഒരിക്കലും ഇല്ല. വല അമല ലദൈഹി ളാഇഉ, അവന്റെ അടുക്കൽ ഒരു പ്രവർത്തനവും വേസ്റ്റായി പോവുകയില്ല, വെറുതെ ആയി പോവുകയില്ല. വഇൻ ഉദ്ദിബു ഫബി അദ്ലിഹി ലഹു ഔ നുഇമു വഇൻ ഉദ്ദിബു ഫബി അദ്ലിഹി ലഹു ഔ നുഇമു. അവർ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ഫഇൻ ഉദ്ദിബു, അവർ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഫബി അദ്ലിഹി ലഹു, അത് അള്ളാഹുവിന്റെ നീതിയുടെ പേരിലാണ്. അള്ളാഹു ഒരിക്കലും ഒരാളെയും അനീതിയായി ശിക്ഷിക്കുകയില്ല. ഒരാൾക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനയാൾ അർഹനാണ് എന്ന് അയാൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതല്ലാതെ ഒരാളും ശിക്ഷിക്കപ്പെടുകയില്ല. ഞാൻ ഈ ലഭിക്കുന്ന ശിക്ഷക്ക് അർഹനാണ് എന്ന് മനസ്സിലാകാതെ ഒരാളും ശിക്ഷിക്കപ്പെടുകയില്ല. അവൻ ചെയ്തതിനെ അവന് കിട്ടുള്ളൂ. ഇനി അവർക്ക് നിഅമത്തുകൾ, നുഇമു, അവർക്ക് നിഅമത്തുകൾ ലഭിക്കുകയാണെങ്കിൽ ഫബി ഫദ്ലിഹി, അതൊരിക്കലും അവരുടെ പ്രവർത്തനങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. ഫബി ഫദ്ലിഹി, അത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. വഹുവൽ കരീമുൽ വാസിഉ, അവനാണ് അൽ കരീം അൽ വാസിഉ. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, മുൻഗാമികളായ ആളുകൾ പറയാറുണ്ടായിരുന്നു, ഒരു മനുഷ്യൻ അവനൊരിക്കലും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല, അള്ളാഹുവിന്റെ ഫദ്ലു കൊണ്ടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അങ്ങേയറ്റത്തെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവന്റെ അങ്ങേയറ്റത്തെ റഹ്മത്ത് കൊണ്ടാണ് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത്. പിന്നെ അമലുകൾക്ക് എന്താണ് സ്ഥാനം? അമലുകൾ സ്വർഗത്തിൽ അവരുടെ പദവികൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. അതല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാണാം, നിങ്ങൾ ഒരാളും തന്നെ അയാളുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല. സഹാബികൾ ചോദിച്ചു, അങ്ങയും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അപ്രകാരം തന്നെയാണ്. ഇല്ല അയ്യ തഹമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാൽ അല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അമലുകൾ ഒരാൾക്കും എന്തല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യമല്ല. ഒരാളെയും അവന്റെ അമലുകളല്ല സ്വർഗത്തിൽ കയറ്റുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ ഫദ്ലാണ്. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും, ചില ആധാറുകളിൽ കാണാം, ഒരു മനുഷ്യന് 1000 കൊല്ലം ലഭിച്ചായി മുഴുവൻ അയാളെ ഇബാദത്തെടുത്താലും അള്ള ചെയ്ത നിഅമത്തുകൾക്ക് ഒരിക്കലും അത് പകരമാവില്ല. നിഅമത്തുകൾക്ക് പകരമെങ്കിൽ ആയാലേ പിന്നെ അതിനെക്കാട്ടി കൂടുതൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. 1000 വർഷം മുഴുവൻ ഒരാൾ സുജൂദിലായിക്കൊണ്ടിരുന്നാലും അയാൾ ഒരിക്കലും അള്ള ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്ക് പകരമായുള്ള പ്രവർത്തനം ചെയ്തിട്ടില്ല. പകരമായി കഴിഞ്ഞാലല്ലേ പിന്നെ സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യല്. അല്ല ചെയ്തെന്ന നിഅമത്തിനുള്ള പകരമായി കഴിഞ്ഞാൽ അതുപോലെ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ അമാലുകൾ കൊണ്ടല്ല അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിക്കുക, മറിച്ച് അള്ളാഹുവിന്റെ ഫദ്ലാണ്. അവൻ സ്വന്തത്തിനുമേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. ഷിർക്ക് ചെയ്യാത്തവർ അവരൊരിക്കലും അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. അപ്പോൾ മറ്റൊരു സംശയം വരും, ഈ ഹദീസുകൾ പല ആളുകൾക്കും സംശയം ഉണ്ടാക്കാറുള്ള ഒരു ഭാഗമാണ്. അവർ പറയും, അങ്ങനെയാണെങ്കിൽ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത്, ഷിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് തെമ്മാടുത്തം ചെയ്തു കഴിഞ്ഞാലും അവൻ സ്വർഗത്തിൽ പോകുമെന്നാണോ? ഒരിക്കലുമല്ല. അഹ്ലു സുന്നാ വൽ ജമാഅ അവരുടെ നിലപാട്, ഒരു മനുഷ്യൻ അയാൾക്ക് തൗഹീദ് ഉണ്ടാകുകയും എന്നാൽ അയാൾ വൻപാപങ്ങളും ചെറിയ പാപങ്ങളും കബായറുകളും സഗായറുകളും ചെയ്യുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകത്തിൽ ശാശ്വതനാവുകയില്ല. ഒരിക്കലും അയാൾ കാലാകാല നരകത്തിൽ കിടക്കുന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമോ ഇല്ലയോ അത് അള്ളാഹു തീരുമാനിക്കും, അത് അവന്റെ മഷീഅത്തിലാണ്. അള്ള ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും, അള്ള ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും. ഇതാണ് അഹ്ലു സുന്നാ വൽ ജമാഅയുടെ നിലപാട്. എന്നാൽ ഈ നിലപാടിന് എതിരായി രണ്ട് കക്ഷികൾ നിലകൊള്ളുന്നുണ്ട്. അഹ്ലു സുന്നയുടെ നിലപാട് എന്താണ്? ഒരാൾക്ക് തൗഹീദ് ഉണ്ട്, അയാൾ വൻപാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അയാളെ ശിക്ഷിക്കും, ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടും. എന്നാൽ ഈ നിലപാടിന് എതിരായിക്കൊണ്ട് രണ്ട് അറ്റങ്ങളിലായി രണ്ട് കക്ഷികൾ നിലകൊള്ളുന്നുണ്ട്, അതല്ലെങ്കിൽ മൂന്ന് കക്ഷികൾ എന്ന് പറയാം. ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത് അൽ ഖവാരിജു വൽ മുഅ്തസില, ഖവാരിജുകളും മുഅ്തസിലത്തിന്റെ ആളുകളുമാണ്. മറുഭാഗത്തുള്ളത് മുർജിഅത്തിന്റെ ആളുകളാണ്. ഒരു ഭാഗത്തുള്ളത് ഖവാരിജുകളും മുഅ്തസിലത്തുമാണ്, മറ്റൊരു ഭാഗത്തുള്ളത് മുർജിഅത്താണ്. ഖവാരിജുകളും മുഅ്തസിലികളും അവർ പറഞ്ഞു, ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകത്തിൽ ശാശ്വതനാണ്. അയാൾ കാലാകാല നരകത്തിലാണ്, അയാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ചെറിയൊരു വ്യത്യാസം ഇത്ര മാത്രമാണ്. ഖവാരിജുകൾ പറഞ്ഞു, വൻപാപം ചെയ്തവർ കാഫിറാണ്. മുഅ്തസിലത്തിന്റെ ആളുകൾ പറഞ്ഞു, വൻപാപം ചെയ്തവർ മൻസിലത്തുൻ ബൈന മൻസിലത്തൈൻ, ഒരു മുഅ്മിനും അല്ല കാഫിറും അല്ല, അതിന്റെ ഇടയിലൊരു സ്ഥലത്ത്. മൻസിലത്തുൻ ബൈന മൻസിലത്തൈൻ, ഇതാണ് അവരെ അഹ്ലു സുന്നയിൽ നിന്ന് പുറത്താക്കിയ പ്രധാനപ്പെട്ട വിഷയതേ. എന്താണ് വിഷയം, മസല എന്താണ്? അടിസ്ഥാനപരമായ മസലയാണ്, വൻപാപം ചെയ്തവർ അവർ കാഫിറാണോ അല്ലേ? ഖവാരിജുകൾ പറഞ്ഞു അവർ കാഫിറുകളാണ്. മുഅ്തസിലത്തിന്റെ ആളുകൾ പറഞ്ഞു, അവർ കാഫിറീകളല്ല, പക്ഷേ മുഅ്മിനും അല്ല, അതിന്റെ ഇടയിലാണ്. ഈ ഹിന്ദുക്കളെ പുരാണത്തിലുണ്ടല്ലോ തൃശങ്കൂര് വിശ്വാസം, സ്വർഗത്തിൽ കേട്ട് എത്തിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇടയിലുള്ള വിശ്വാസം. അതാണ് മെൻസിലത്തുൻ ബൈന മെൻസിലത്തൈൻ, രണ്ടിനും ഇടയിലുള്ള ഒരു സ്ഥാനം. എന്നാൽ ഫലത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും അഖീദ ഒന്നാണ്. മുഅ്തസിലത്തിനോട് നിങ്ങൾ ചോദിക്കുകയാണ് കബായറുകൾ ചെയ്തവർ അവർ കാലാകാല നരകത്തിൽ കിടക്കോ? അവർ പറയാതെ കാലാകാല നരകത്തിലാണ്. ഖവാരിജിനോട് ചോദിക്കുകയാണ് കബായറുകൾ വൻപാപം, കബായറിനാണ് മനസ്സിലായില്ലേ, ഉദാഹരണത്തിന് സിന, അതല്ലെങ്കിൽ വ്യഭിചാരം, അതല്ലെങ്കിൽ പലിശ, ഇങ്ങനെയുള്ള പാപങ്ങൾ, ഇത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ കാലാകാലം നരകത്തിൽ കിടക്കുമെന്നാണ് മുഅ്തസിലത്തിന്റെയും ഖവാരിജിന്റെയും വിശ്വാസം. ഇനി രണ്ടാമത്തെ ഭാഗം, അവർ മുർജിഅത്തിന്റെ ആളുകളാണ്. അവർ പറഞ്ഞു, ഒരു മനുഷ്യൻ, അവൻ, അവരുടെ വാക്ക് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അവർ പറഞ്ഞു ഒരു മനുഷ്യൻ കാഫിറാണ്. പയ്യോ, കാഫിറായി കഴിഞ്ഞാൽ പിന്നെ അയാൾ അമലു സ്വാലിഹാത്ത് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വല്ല ഉപകാരം ചെയ്യോ? അയാൾ കുറെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, കാഫിറിന്റെ അമലുകൾക്ക് വല്ല ഉപകാരം ഉണ്ടോ? ഇല്ല, അയാൾ കലകളെ നരകത്തിലാണ്, അയാൾക്ക് ആ അമലുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈമാനുള്ളവൻ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മകൾ അവൻ ഉപദ്രവിക്കുകയില്ല. കാഫിറിനെ അവന്റെ അമലു സ്വാലിഹാത്തുകൾ ഉപകരിക്കാത്തതുപോലെ മുഅ്മിനിന് അവന്റെ തിന്മകൾ ഉപദ്രവിക്കുകയില്ല. കാഫിറിന് അവന്റെ അമലു സ്വാലിഹാത്തുകൾ ഉപകരിക്കാത്തതുപോലെ മുഅ്മിനിന് അവന്റെ തിന്മകൾ ഉപദ്രവിക്കുകയില്ല. അവൻ എത്ര തിന്മ ചെയ്താലും മുഅ്മിനാണോ, ഈമാനുണ്ടോ, മനസ്സിൽ വിശ്വാസമുണ്ടോ, അവൻ കാലാകാലം സ്വർഗത്തിൽ അങ്ങാണ്. ഇതാണ് മുർജിഅത്തിന്റെ. ഇത് പല ആളുകൾക്കും ഇന്ന് പറയാതെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിത മനസ്സിൽ പറഞ്ഞത് സമൂഹത്തിൽ ഏറ്റവും വേരോട്ടമുള്ള കക്ഷി മുർജിഅത്താണ്. പക്ഷെ ആ പേരിൽ ആ കക്ഷി ഇപ്പൊ നിലയില്ല എന്നുള്ളൂ. അതേസമയം അവരുടെ വിശ്വാസഗതി വെച്ചു പുലർത്തുന്ന എത്ര ആൾക്കാർ ഇന്നും മനസ്സിലുണ്ട്, നാട്ടിലുണ്ട്. പല ആൾക്കാരോട് അവരുടെ വിചാരം എന്താണ്, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ മനസ്സിലുള്ള ധാരണ എന്താണ്, തയ്യം ഞാൻ എന്റെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലോണ്ട് ഞാൻ തൗഹീദുള്ളവനാണ്, അള്ളാഹ് പുറത്തു തരും, അള്ളാഹ് പുറത്തു തരും എന്ന് വിചാരിക്കുന്ന ആളുകളാണ് മുർജിഅത്തിന്റെ ആളുകൾ. റജ വർദ്ധിച്ച ആളുകളാണ്, അള്ളാഹുള്ള പ്രതീക്ഷ വർദ്ധിച്ചു. എന്നാൽ അള്ളാഹ് ശിക്ഷിക്കൂല എന്ന പ്രതീക്ഷ കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അത് ഇന്നത്തെ ഏതാണ്ട് കേരളത്തിലുള്ള കക്ഷികളെ തന്നെ മാത്രം എടുത്തു നോക്കിയാൽ പലരിലും അത് കാണാൻ പറ്റും, പലരിലും കാണാൻ പറ്റും. മുർജിഅത്തിന്റെ നാല് വിഭാഗമായി വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കക്ഷികളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ജഹ്മിയത്തിന്റെ മുർജിഅത്തുൽ ജഹ്മിയ അവരിവിടെയുണ്ട്. അവരുടെ വാദം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സത്യപ്പെടുത്തിയാൽ മാത്രം മതി, അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ പരിപൂർണ മുഅ്മിനാണ് എന്നാണ് ജഹ്മിയത്തിന്റെ വിശ്വാസം. അത് പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആരാണത്? സുന്നികളെന്ന്. അവരോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, സഹോദരൻ നീ ഇമാതിരി പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ കണ്ട ജാറത്തിൽ പോയി സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ, അള്ള സുബാൻ താല ഇത് നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കടക വിരുദ്ധമല്ലെന്ന് ചോദിച്ചാൽ അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുഅ്മിൻ മുസ്ലിം ഒരിക്കലും അവൻ മുശ്രിക്കാവില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അവരിലെ പല പണ്ഡിതന്മാരും പ്രസംഗത്തിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിം ഉമ്മത്തിൽ എങ്ങനെ ശിർക്കുണ്ടാകും. അവരുടെ വിശ്വാസം എന്ത്, ലാ ഇലാഹ പറഞ്ഞാൽ മതി, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താണ്, അവൻ മുഅ്മിനാണ്, പിന്നെ അവൻ എന്ത് ചെയ്താലും. അതേപോലെ നമ്മുടെ പല ഇഖ്വാനുകളിൽപ്പെട്ട ആളുകൾ കാണാം, അവരെ സംബന്ധിച്ച് അഖീദ ശരിയാണ്, തയ്യബ്, ഇനി അമാലുകളോ അതെങ്ങനെയായാലും കുഴപ്പമില്ല, പ്രവർത്തന സ്വഭാവം അതേപോലെ അഖ്ലാഖ് അതേപോലെ മുആമലാത്തുകൾ ഇടപാടുകൾ അതുപോലെ തന്നെ ഇബാദത്തുകൾ ഇതിലൊക്കെ പ്രശ്നമുണ്ടാവും. അവന്റെ ന്യായം എന്താ, നിങ്ങൾ തൗഹീദുണ്ട്, ഞാൻ ജാറത്തിൽ പോകുന്നില്ല, ശിർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ഇബാദത്തിന്റെ കാര്യത്തിൽ യാതൊരു പിഴവും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ മുർജിഅത്തിന്റെ വിശ്വാസമാണ് അതാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവരതൊന്നും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കക്ഷി മുർജിഅത്താണ്. കാരണം അവരുടെ വിശ്വാസ ചിന്താഗതി പലരുടെയും മനസ്സിലുണ്ട്, അവർ പോലും അറിയാതെ. അവരുടെ വിശ്വാസം ഇതാണ്, ഒരാൾ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, വിശ്വാസം അയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് തിന്മ ചെയ്തു കഴിഞ്ഞാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശിക്ഷയുണ്ടായിരിക്കുകയില്ല എന്നതാണ് അവരുടെ വിശ്വാസം. ഇതിന് രണ്ടിനും ഇടയിലാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അവരുടെ നിലപാട് ഒരു വ്യക്തി അയാൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചാൽ അയാളെ ശിക്ഷിക്കും, ഇല്ലെങ്കിൽ ശിക്ഷിക്കുകയില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം ഈ ഹദീസുമായി ബന്ധപ്പെട്ടതിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ശിർക്ക് ചെയ്യാത്തവരെ ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മേലുള്ള ബാധ്യതയാണ്. ചില ആളുകൾ ഇത് മുർജിഅത്തിനുള്ള തെളിവായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്, ഒരാൾ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ മറ്റു തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല. കാരണം അള്ള എന്താ പറഞ്ഞത്, ശിർക്ക് ചെയ്യാത്തവരെ ശിക്ഷിക്കൂല എന്നാണ്. ഈ വിഷയത്തിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത് അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കാതെ അവന് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകൾക്ക് അവൻ തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഹറാമുകൾ ചെയ്യാതെ അള്ളാഹുക്ക് മാത്രം പരിപൂർണമായ ഇബാദത്ത് ചെയ്യുക, ഇവിടെ എന്താ പറയാ, ഒന്നിനെയും ശിർക്കെയ്യാതെ, ഒന്നിനെയും ശിർക്കെയ്യാതെ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ബുദ്ധിയെ പോലും അവന്റെ ദേഹേച്ഛയെ പോലും അള്ളാഹുവിന് പങ്കുകാരനാക്കിയിട്ടില്ല, പരിപൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയവനവനാണ്. ആ രൂപത്തിൽ ഒന്നിനെയും അവൻ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ ധിക്കരിക്കാതെ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഇനി അബുദു ഹലൈശ്വരിക്ക് വിഷയം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, അള്ളാഹുവിന് പരിപൂർണമായി അവൻ കീഴൊതുങ്ങി, അവന്റെ ജീവിതത്തിൽ തിന്മകൾ അവൻ പരിപൂർണമായി മാറ്റി നിർത്തി. വല ഐശ്വരിക്കു ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഹവയെ പോലും അവന്റെ ദേഹേച്ഛയെ പോലും അവൻ എന്ത് ചെയ്തില്ല, അള്ളാഹുവിന് പങ്കുകാരനാക്കിയില്ല. അള്ളാഹു പറയുന്നതിന് അവൻ മുന്നിൽ വെച്ചു, മറ്റാരെയും അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അവൻ വെച്ചില്ല. പരിപൂർണമായി അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കീഴൊതുങ്ങിയവൻ. ഖുൽ ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതവും മരണവും അള്ളാഹുവിന് സമർപ്പിക്കുക. ഈ രൂപത്തിൽ അള്ളാഹുവിന് പരിപൂർണമായി അവൻ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ വിഷയം ശിക്ഷയില്ല എന്ന് പറയുന്ന ഫദീല ശ്രേഷ്ഠത ലഭിക്കുന്നത്. വേറൊരു വിഭാഗം പറഞ്ഞു, മറ്റൊരു വിശദീകരണം ഉള്ളത്, അവർ പറഞ്ഞു വഹഖുൽ ഇബാദി അല അല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, അതിന്റെ അസൽ, അതിന്റെ തൗഹീദ്, അത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നരകത്തിൽ കാലാകാലം കിടക്കുക എന്ന രൂപത്തിൽ അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല. എന്താ വിശദീകരണം? ഷിർക്ക് അവൻ ചെയ്തിട്ടില്ല, തൗഹീദിന്റെ അസൽ അവന്റെ അടുത്തുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള ഇബാദത്തിൽ അവൻ പങ്കുചേർത്തിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ കാലാകാലം അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. അതൊരിക്കലും അവനുണ്ടാവില്ല, ശിക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ശരിക്കും മനസ്സിലായോ രണ്ടും തമ്മിൽ വ്യത്യാസം? ഇതിന് പണ്ഡിതന്മാർ ഒരു പേര് നൽകി, വ്യക്തമായ പേര് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒന്നാമത്തെ വിശദീകരണത്തിൽ അവർ പറഞ്ഞു അവർക്ക് അൽ അംനുൽ മുത്ലഖ്, പരിപൂർണമായ അംനുണ്ടായിരിക്കും. പരിപൂർണമായ അംന് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗം ഏത്, ആദ്യം പറഞ്ഞതാ ഒരു തിന്മ ചെയ്യാത്തവൻ, തൗഹീദ് ഉണ്ട്, അവൻ തിന്മ ചെയ്തിട്ടില്ല, അള്ളാഹുക്ക് പരിപൂർണമായി കീഴൊതുങ്ങിയൻ, അവൻ എന്തിട്ടായിരിക്കും? അൽ അംനുൽ മുത്ലഖ്, പരിപൂർണമായ നിർഭയത്വം അവനുണ്ടാകും. രണ്ടാമത് നമ്മൾ പറഞ്ഞു തിന്മകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ തൗഹീദിന്റെ അസൽ അവന്റെ അടുത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദത്തിൽ വേറെ ആരെയും അവർ പങ്കു ചേർക്കുന്ന വിചാരത്തിൽ പോവേ, മറ്റാർക്കെങ്കിലും അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നൊന്നും ചെയ്തിട്ടില്ല. അസല് തൗഹീദിന്റെ അസൽ അവന്റെ അടുത്തുണ്ട്. അങ്ങനെയുള്ളയാളാണെങ്കിൽ അവന് മുത്ലഖുൽ അംനുണ്ട്. മുത്ലഖുൽ അംന്, അംനുൽ മുത്തലഖ്, അൽ അംനുൽ മുത്തലഖ് എന്നത് നേരെ തിരിച്ചിട്ടാ മതി, മാത്രമല്ല അൽ മുത്തലഖ് എന്നുള്ളത് അലിഫ്ലാം എടുത്ത് കളയാം. മുത്തലഖുൽ അംന്, മുത്തലഖുൽ അംന് അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം അവനുണ്ടാകും. ആ നിർഭയത്തിനൊരു പങ്ക്, അംന് എന്ന അവസ്ഥയിൽ നിന്നൊരു ഭാഗം അവനുണ്ടായിരിക്കും. മുത്തലഖുൽ അംന് ആ പദത്തിന് അവൻ യോഗ്യനാണ്. അംന് എന്ന പദത്തിന് അവൻ യോഗ്യൻ. എങ്ങനെ? കാലാകാലം നരകത്തിൽ കിടക്കില്ല എന്ന നിർഭയത്വം അവനുണ്ടാകും. എന്താണ് കാലാകാലം നരകത്തിൽ കിടക്കുക എന്ന നിർഭയത്വം അവനുണ്ടായി? ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അലയാ, ശരിക്കും നമ്മൾ പഠിക്കേണ്ട മസ്അലയാ. ഇതോടുകൂടി ഹദീസുകൾ തമ്മിൽ പരസ്പരം പല ആളുകൾക്കും തോന്നുന്ന തആറുദ്, വൈരുദ്ധ്യം പല ആളുകൾക്കും മാറിക്കിട്ടും. പല ആളുകൾക്കും എന്താണ്, ലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന, അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൽ പോയി തൊയ്യും. ഈ ഹദീസ് ഒരു ഭാഗത്ത് കാണും, അതേപോലെ മറ്റു ചിലയിടങ്ങളിൽ കാണാം ആരെങ്കിലും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ന രൂപത്തിൽ ശിക്ഷയുണ്ട്, ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ ഇന്ന രൂപത്തിൽ ശിക്ഷയുണ്ട്, ആരെങ്കിലും മറ്റൊരു മുസ്ലിമിനെ കൊന്നുകഴിഞ്ഞാൽ അവൻ ഇന്ന രൂപത്തിൽ ശിക്ഷയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ഈ ശിക്ഷയുണ്ട്. അപ്പൊ ഈ രണ്ട് ഹദീസുകളും എങ്ങനെ യോജിപ്പിക്കും? അതിനുള്ള വിശദീകരണമാണ് ഈ പറയുന്നത്. അവരിതിന് തെളിവായി വിശുദ്ധ ഖുർആനിൽ ആയത്താണ് ഓതിയത്. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈ ആയത്താണ് ഇതിലെ തെളിവ്. അല്ലദീന ആമനു, ഒരു വിഭാഗം ആളുകൾ അവർ ഈമാനുള്ളവരാണ്. അല്ലദീന ആമനു, അവർ വിശ്വസിച്ചു. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, പിന്നെ അവർ അവരുടെ ഈമാനിൽ ദുൽമ കൂട്ടിക്കലർത്തിയില്ല. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരവരുടെ ഈമാനിൽ ദുൽമ കൂട്ടിക്കലർത്തിയില്ല. ഉലൈക ലഹുമുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു അൽ മുത്തലഖുൽ അംനു, അംനുൽ മുത്തലഖ് നേരത്തെ പറഞ്ഞില്ലേ, ഈ പദം ഇങ്ങനെ വന്നത്. ഉലൈക ലഹുമുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. ഈ ആയത്തിന് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു الذين امنوا ولم يلبسوا ايمانهم بظلم എന്ന് പറഞ്ഞാൽ, ഈമാൻ ഉള്ളതിനു ശേഷം ദുൽമ കൂട്ടിക്കലർത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ എന്താണ് അതിന്റെ അർത്ഥം? ശിർക്ക് കൂട്ടിക്കലർത്തിയില്ല, ശിർക്ക് കൂട്ടിക്കലർത്തിയില്ല. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം. ശിർക്ക് കൂട്ടിക്കലർത്തിയില്ല അവർ. ഉലായിക ലഹുമുൽ അം, ശിർക്ക് കൂട്ടിക്കലർത്താത്തവർക്ക് എന്തുണ്ട്? നരകത്തിൽ കാലാകാലം കിടക്കില്ല എന്ന നിർഭയത്വമുണ്ട്. ഉലായിക ലഹുമുൽ അം എന്ന് പറഞ്ഞാൽ നരകത്തിൽ കാലാകാലം കിടക്കില്ല എന്ന നിർഭയത്വം ശിർക്ക് ചെയ്യാത്തവർക്കുണ്ട്. അപ്പൊ ഗുൽമ എന്നതിന്റെ അർത്ഥം എന്താണ്? ശിർക്കാണ്, വലിയ ശിർക്കാണ്. മനസ്സിലായില്ലേ? ഈ അഭിപ്രായ പ്രകാരം ഗുൽമ എന്നതിന്റെ അർത്ഥം എന്തായിരിക്കും? അഷിർക്കുൽ അക്ബർ, വലിയ ശിർക്കാണ്. അല്ലല്ലാത്തൊരു ഇബാദത്ത് കൊടുക്കുക, അല്ലല്ലാത്തൊരു പ്രാർത്ഥിക്കുക, അയ്ബ് അല്ലല്ലാത്തൊരു അറിയുന്നു വിശ്വസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാഹുല്ലാത്തവർക്ക് നേർച്ച നേരെ അല്ലാഹുല്ലാത്തവർക്ക് വേണ്ടി ബലിയർക്കുക, ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. രണ്ടാമത്തെ വിശദീകരണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, ഈമാൻ ഉണ്ടായതിനു ശേഷം അവർ ഒരു ദുൽമും ആ ഈമാനിൽ കൂട്ടിക്കലർത്തിയില്ല എന്ന് പറഞ്ഞാൽ ഒരു തിന്മ അവർ ചെയ്തില്ല. ദുൽമെന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ അർത്ഥം എന്താ? തിന്മ. ഒരു തിന്മയും അവർ കൂട്ടിക്കലർത്തും. അപ്പൊ ശിർക്ക് എന്നല്ല അവരുടെ അർത്ഥം. ഈ അഭിപ്രായ പ്രകാരം അതിന്റെ അർത്ഥം എന്താണ്? ആ ആയത്തിലുള്ള അതേ അർത്ഥം, നേരർത്ഥം, അറബി ഭാഷയിലുള്ള അർത്ഥം. പല മെൽബിഷു ഈമാൻ ദുൽമിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഈമാനിൽ അവർ ഒരു തിന്മയും കൂട്ടിക്കലർത്തി. ഉലായിക ലഹുമുൽ അംൻ, അവർക്ക് പരിപൂർണ നിർഭയത്വമുണ്ട്. ഒരിക്കലും നരകത്തിൽ കടക്കില്ല, ഒരിക്കലും അവർ നരകത്തിൽ കടക്കുകയില്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നാളെ പരലോകത്ത് അള്ളാഹുവിന് മുന്നിൽ പോയി നിൽക്കുമ്പോൾ പരിപൂർണ നിർഭയത്തിനാണ് തിന്മയിലേക്ക് അടുക്കൽ. തിന്മയിലേക്ക് ഒരിക്കൽ വല്ല തഖ്റബുൽ ഫവാഹിഷ മാ ബഹറ മിൻഹ വമാ ബഖൻ, ഫവാഹിഷുകൾ, തിന്മകളിലേക്ക് യാതൊരു നിലക്ക്, അടുത്തോ പുറമേക്ക് കാണുന്നതോ ഗോപ്യമായതോ ഒന്നിലേക്കും അടുക്കരുത്. അവൻ എന്തുണ്ട്? ഉലായിക ലഹുമുൽ അംൻ, അവർക്ക് പരിപൂർണ നിർഭയത്വമുണ്ട്. തയ്യിബ്, നീ തൗഹീദുൽ ഉലൂഹിയ അതിന്റെ കാര്യത്തിൽ പരിപൂർണ ശ്രദ്ധ കാണിച്ചു, എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചില്ലേ? ശരി, നിനക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന നിർഭയത്വം എന്തായിരിക്കും? കാലാകാലം നരകത്തിൽ കിടക്കില്ല എന്ന നിർഭയത്തെ നിനക്കുണ്ടായി. പക്ഷെ നരകത്തിൽ നീ കിടക്കാൻ വലിയ സാധ്യതയുണ്ട്, നരകത്തിൽ കിടക്കാൻ വലിയ സാധ്യതയുണ്ട്, പക്ഷേ കാലാകാലം നരകത്തിൽ കിടക്കില്ല എന്ന നിർഭയത്തെ നിനക്കുണ്ടായി. മനസ്സിലായി? ഇത് രണ്ടും തമ്മിൽ വിശദീകരണം മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഈ ഹദീസുകളെ നമ്മൾ വിശദീകരിക്കേണ്ടത്. അതല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, അല്ലാഹു സുബ്ഹാന തആലക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും പ്രയാസമുണ്ടാകില്ല എന്ന് ചില ആളുകൾ വിചാരിച്ചേക്കാം. അതുകൊണ്ടാണ് കുൽത്തു, അതുകൊണ്ടാണ് കുൽത്തു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അഫല ഉബശ്ശിറുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് ഇക്കാര്യം സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളട്ടെ? കാരണം മുആദ് റളിയല്ലാഹു അൻഹു സംശയം തോന്നി, ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാണോ പറഞ്ഞു കൊടുക്കേണ്ടതാണോ? കാരണം ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ഹദീസുകൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ച ഹദീസാണ്. എന്താ തെറ്റിദ്ധാരണ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്ത് തിന്മ ചെയ്താലും, തൗഹീദ് ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകുമെന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഫലാ ഉബശ്ശിറുന്നാസ്, ഞാൻ ജനങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ഈ ഈ ഇബാറത്തിന് പണ്ഡിത രണ്ട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒന്ന്, അഫലാ ഉബശ്ശിറുന്നാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തഖ്ദീം തഅഖീറുണ്ട്. ഫഅല്ലാ ഉബശ്ശിറുന്നാസ്, അത് രണ്ടാമത്തെ അർത്ഥം. അതിന്റെ മുന്നേ ഒന്നാമത്തെ ഒരു ഒരു അർത്ഥം അവർ പറഞ്ഞു, ഇവിടെ ഹദഫുണ്ട്. ഹദഫ് എന്ന് പറഞ്ഞാൽ അറബി പഠിക്കുന്ന ആൾക്കറിയാം, ഹദഫുണ്ട്, ഒരു ഭാഗം, ഒരു പദം അവിടെ പറയാതെ വിട്ടിട്ടുണ്ട്, അതിന് തഖ്ദീർ ചെയ്യണം. അവർ പറഞ്ഞു, അപ്പോൾ അതിന്റെ അർത്ഥം, അ അസ്കുതു ഫലാ ഉബശ്ശിറുന്നാസ്, അ അസ്കുതു ഫലാ ഉബശ്ശിറുന്നാസ്, ഞാൻ മിണ്ടാതിരിക്കട്ടെ, ഫലാ ഉബശ്ശിറുന്നാസ്, ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാതെ ഞാൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. നഹുവിന്റെ ആളുകൾക്ക് രണ്ട് അഭിപ്രായമുണ്ട് ഇത്തരം പദങ്ങൾ. അഫല എന്ന് പറയുന്ന പദങ്ങളിൽ രണ്ട് അർത്ഥങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. ഒന്ന്, അഫല എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഹദഫ് ഉണ്ടാകും, അവിടെ എന്തെങ്കിലും നമ്മൾ ഫിഅലായി തഖ്ദീർ ചെയ്യണം. അറബി അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഞാൻ മിണ്ടാതിരിക്കുകയും ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാതിരിക്കുകയും ചെയ്യട്ടെ. അപ്പൊ അത് നിഷേധാർത്ഥത്തിലുള്ള ചോദ്യമാണ്, ഞാൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ് അതിന്റെ ചോദ്യം. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, ഇവിടെ അഫല എന്നത് തഖ്ദീം തഅഖീറുണ്ട്, ആദ്യം പറയേണ്ട അവസാനം പറഞ്ഞിട്ടുണ്ട്, അവസാനം പറയേണ്ട ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഫാ ആദ്യം വരണം, ഹംസ രണ്ടാമത് വരണം. ഫഅല്ല ഉബശ്ശിറുന്നാസ്, ഫഅല ഉബശ്ശിറുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. ഫഅല്ല ഉബശ്ശിറുൻ നാസ്. അപ്പോൾ ഫഅല ഉബശ്ശിറുൻ നാസ്, ഫഅല എന്നല്ല, ഫഅല ഉബശ്ശിറുൻ നാസ്, ഞാൻ അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ എന്നായിരിക്കും അതിന്റെ അർത്ഥം. അതിൽ പെട്ടത് അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, അഫല അതേ പദം, അവർ നോക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം, ലാന്നറിന അവിടെ ഇല്ല എന്നല്ല, നോക്കട്ടെ എന്ന ഫല യൻദുറൂന, അവർ നോക്കുന്നില്ലേ, ആ അർത്ഥമാണ് അപ്പോൾ ഉണ്ടാകുന്നത്. അഫല ഉബശ്ശിറുൻ നാസ്, ഉബശ്ശിർ തബ്ശീർ എന്നത് അതിന്റെ അർത്ഥം അൽ ഇഖ്ബാറു ബിമാ യസുർ, സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ബഷീറു വനദീർ എന്ന് കേട്ടിട്ടുണ്ടാവും, സന്തോഷ വാർത്ത അറിയിക്കുന്ന റസൂലുള്ളാഹിന്റെ പേരാണ്. അഫല ഉബശ്ശിറു അന്നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ. ചില സന്ദർഭത്തിൽ തബ്ശീർ എന്ന പദം മോശം കാര്യം അറിയിക്കുമ്പോഴും വരാറുണ്ട്. ഖുർആനിൽ വന്ന ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് നീ വേദനാജനകമായ ശിക്ഷ സന്തോഷ വാർത്ത അറിയിക്കുക. തബ്ശീർ എന്ന പദം ചില സന്ദർഭത്തിൽ എന്ത് വരാറുണ്ട്, മോശം കാര്യങ്ങൾ അറിയിക്കാനും വരാറുണ്ട്. قال قال നാരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുബശ്ശിർഹും, നീ അവരെ സന്തോഷ വാർത്ത അറിയിക്കേണ്ട. ലാ തുബശ്ശിർഹും ഫയത്തകിലു, അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ തൂങ്ങി നിന്നേക്കാം. ഇത്തക്കലാന്ന് ഒരു കാര്യത്തിലേക്ക് പരിപൂർണമായി അതിലേക്ക് ചാഞ്ഞു പോവുക, അതിൽ തന്നെ ഏൽക്കുക. ഫയത്തകിലു, അവരതിൽ അഭയം പ്രാപിച്ചേക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചെയ്താൽ മതി എന്ന ധാരണയിൽ അവർ നടന്നുപോയേക്കാം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാതിരിക്കുക എന്നത് അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ജനങ്ങൾ കേട്ടാൽ അവരതിന്റെ ശരിയായ അർത്ഥം എടുക്കാത്ത ചില സംഭവങ്ങൾ അവരോട് പറയാതിരിക്കുക എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ജനങ്ങളോട് അറിയിക്കേണ്ടത് പറഞ്ഞു, അതേ റസൂലുള്ളാഹി തന്നെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം മുആദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, മുആദ് റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ജനങ്ങൾ എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോടൊന്നും പറയാൻ പറഞ്ഞില്ല, മറിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രം പ്രത്യേകമായി പറഞ്ഞു. അതുകൊണ്ടാണ് വ്യക്തികളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അറിവിന്റെ പരിമിതി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഒരു കാര്യം കാലാകാലം ഉണ്ടാതിരിക്കണമെന്നല്ല, മറിച്ച് അവർക്ക് അത് ഉൾക്കൊള്ളാനുള്ള പദവിയിലേക്ക്, ആ അവസ്ഥയിലേക്ക് അവരെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ജനങ്ങൾക്കറിയുന്നത് വെച്ചുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കണം. അള്ളാഹും റസൂലും നിഷേധിക്കപ്പെടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാത്ത കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു അള്ളാഹിനെ റസൂലിനെ നിഷേധിക്കാൻ അത് കാരണമായി തീരും. അപ്പൊ ആദ്യം സംസാരിക്കേണ്ട ആദ്യം, പിന്നെ സംസാരിക്കേണ്ടത് പിന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസുകൾ നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ വെറുതെ ആ ഹദീസ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ മുന്നിൽ പോയി പറയുന്നത് നമ്മൾ സൂക്ഷിക്കുകയും വേണം. രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കും. ഇൻഷാല്ലാഹ് അതിന്റെ തൗഹീദ് കിതാബ് തൗഹീദിന്റെ മസായിലുകളിൽ ഈ വിഷയം ഇനി വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് മസ്ലഹത്തിന് ഉപകരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ മറച്ചുവെക്കാം എന്നത് വഅലൈക്കും സലാം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്തിനാണ് ഈ ഹദീസ് ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുത്തത്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കിതാബ് തൗഹീദിന്റെ ഹെഡിങ്ങിൽ അതിനുള്ള സൂചന ഉണ്ട്. കിതാബ് തൗഹീദിന്റെ ഹെഡിങ്ങിൽ അതിന് സൂചന ഉണ്ട്. അതിലെ നേരെ അതിന്റെ അർത്ഥം അതല്ല. كتاب التوحيد الذي هو حق الله على العبيد. أحسنتم. كتاب التوحيد ده بالغور بيرندا كتاب التوحيد الذي هو حق الله على العبيد. ഹെഡിംഗിന്റെ വിശദീകരണമാണ് ഈ ഹദീസ്. ആ ഹെഡിംഗിന്റെ വിശദീകരണമാണ് ഈ ഹദീസ്. കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ്. കിതാബു തൗഹീദിന്റെ ഹെഡിംഗിൽ ഉണ്ടാവും. ഇവിടെ അല്ല, ആ ഇവിടെ ഉണ്ടല്ലേ. കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ്. طيب തുല്ലാബുൽ ഇൽമിനു വേണ്ടി പറയാണ്, ഈ വിഷയം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാന തഹാല ഹഖുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ ചിലത് നിങ്ങൾക്ക് മജ്മൂഉൽ ഫതാവയിലെ ഒന്നാം വോള്യം 340-ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. കിതാബു തൗഹീദ് മജ്മൂഉൽ ഫതാവ ഒന്നാം വോള്യം 340-ാമത്തെ പേജ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ്, അത് അവന്റെ മേൽ ബാധ്യതയാക്കപ്പെടുമോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഹക്ക് എന്ന പദം വേറൊരിടത്തും കൂടി കേട്ടിട്ടുണ്ടാവും. ഔലിയാക്കളെ ഹക്കോട് ചോദിക്കാതെ കേട്ടിട്ടുണ്ടല്ലോ ഹക്ക് ജഹ ബർക്കത്ത്. അത് ഈ ഹക്കാണ്. അവരുടെ വിശ്വാസം എന്താ, ചില ആളുകൾ പറയും ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഹക്കുണ്ട്. ആ ഹക്ക് ഏതാണ്? ഈ ഹക്കാണ്. ശിർക്ക് ചെയ്യാത്തവർക്ക് അള്ളാഹുവിന്റെ ഒരു ഹക്കുണ്ട്. ആ ഹക്കിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നു. മനസ്സിലായില്ലേ? ഇവര് ചോദിക്കുന്ന ചോദ്യം എന്താണ് മനസ്സിലായില്ലേ? വിദഗ്ധായ ചോദ്യമാണ്. അള്ളാഹുവിനോട് ഔലിയാക്കന്മാരോട് നേരെ ചോദിക്കല്ല. മുഹൈദ്ദീൻ ഷെയ്ഖ് അള്ളാഹിനനുസരിച്ച് ജീവിച്ച ആളാണ്. അപ്പൊ മുഹൈദ്ദീൻ ഷെയ്ഖിന് അള്ളാഹിന്റെ അടുത്തൊരു ഹക്കുണ്ട്. എന്താ ഹക്ക്? മുഹൈദ്ദീൻ ഷെയ്ഖിന് സ്വർഗം കൊടുക്കുക എന്നുള്ളതാണ്, ചോദിച്ചതൊക്കെ നൽകുക എന്നുള്ളതാണ്. കാരണം ഔലിയാണ്. ആ ഹക്കിൽ നിന്ന് ഞാൻ ചോദിക്കാം. അത് വിദഗ്ധായ ചോദ്യമാണ്. അതാണ് ഹക്ക് ജാഹ് വർക്കത്തോട് ചോദിക്കാന്നാണ്. അല്ല, ഹക്കിന്റെ അർത്ഥം ഇതാണ്. ജാഹ് വർക്കത്ത് വേറെയാണ്, ഹക്കിന്റെ അർത്ഥം ഇതാണ്. ഈ ചോദ്യം ഒരാൾ വിചാരിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിർബന്ധിതാവസ്ഥയുണ്ട് മുഹിദ്ദീൻ ഷെയ്ഖിന് കൊടുക്കൽ നിർബന്ധമായിട്ടും അള്ളാഹുവിന്റെ മേലെ നിർബന്ധമെന്ന് വിശ്വസിക്കാൻ കാഫിറ ഇസ്ലാമൻ തന്നെ പുറത്തു. അതേസമയം ഒരാൾ വിശ്വസിക്കാൻ മുഹിദ്ദീൻ ഷെയ്ഖിന് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനങ്ങളുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹക്ക് മുൻനിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചിലപ്പോൾ എനിക്ക് നന്മ നൽകിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ അത് വിദഅത്താണ്. കാരണം സലഫുകളുടെ അടുക്കൽ ആ ചോദ്യം വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചോദ്യ രീതിയാണ്. അതുകൊണ്ട് ആ ചോദ്യം തെറ്റാണ്. അതേസമയം ആദ്യത്തെ വിശ്വാസ പ്രകാരമാണ് അത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. ദർശനം പിന്നെ إن شاء الله ونكتفي بهذا القدر ونصلي ونسلم على خاتم الأنبياء والمرسلين. الحمد لله رب العالمين.